ദൈവനാമത്തിന് മഹത്വം. ഇന്ന് ജൂലൈ മാസം 29-ാം തീയതി. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും 56-ാം സങ്കീർത്തനവും 57-ാം സങ്കീർത്തനവും 58-ാം സങ്കീർത്തനവും ഇന്ന് ആദ്യമായി വായിക്കുന്നു. 56-ാം സങ്കീർത്തനം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. മനുഷ്യർ എന്നെ വിഴുങ്ങുവാൻ പോകുന്നു. അവർ ഇടവിടാതെ പൊരുതി എന്നെ ഞെരുക്കുന്നു. എൻ്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നു. ഗർവത്തോടെ എന്നോട് പൊരുതുന്നവർ അനേകരല്ലോ. ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. ജഡത്തിന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ഇടവിടാതെ അവർ എൻ്റെ വാക്കുകളെ കൂട്ടിക്കളയുന്നു. അവരുടെ വിചാരങ്ങളൊക്കെയും എൻ്റെ നേരെ തിന്മയ്ക്കായിട്ടാകുന്നു. അവർ കൂട്ടം കൂടി ഒളിച്ചിരിക്കുന്നു. എൻ്റെ പ്രാണനായി പതിയിരിക്കും പോലെ അവർ എൻ്റെ കാലടികളെ നോക്കിക്കൊണ്ടിരിക്കുന്നു. നീതികേടിനാൽ അവർ ഒഴിഞ്ഞു പോകുമോ? ദൈവമേ, നിന്റെ കോപത്തിൽ ജാതികളെ തള്ളിയിടണമേ. നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു. എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിൽ ആക്കി വയ്ക്കണമേ. അത് നിന്റെ പുസ്തകത്തിലില്ലയോ? ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ യഹോവയിൽ അവൻ്റെ വചനത്തെ പുകഴും. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യന് എന്നോട് എന്തു ചെയ്യുവാൻ കഴിയും? ദൈവമേ, നിനക്കുള്ള നേർച്ചകൾക്ക് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ ദൈവത്തിൻ്റെ മുമ്പാകെ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് നീ എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും എൻ്റെ കാലുകളെ ഇടർച്ചയിൽ നിന്നും വിടുവിച്ചുവല്ലോ. 57-ാം സങ്കീർത്തനം. ദൈവമേ, എന്നോട് കൃപയുണ്ടാകണമേ. എന്നോട് കൃപയുണ്ടാകണമേ. ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു. അതേ, ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിനിഴലിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും. ദൈവം തൻ്റെ ദയയും വിശ്വസ്തതയും അയയ്ക്കുന്നു. എൻ്റെ പ്രാണൻ സിംഹങ്ങളുടെയിൽ ഇരിക്കുന്നു. അഗ്നി ജ്വലിക്കുന്നവരുടെ നടുവിൽ ഞാൻ കിടക്കുന്നു. പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളും നാവ് മൂർച്ചയുള്ള വാളുമായിരിക്കുന്ന മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ തന്നെ. ദൈവമേ, നീ ആകാശത്തിനുമീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. അവർ എൻ്റെ കാലടികൾക്ക് ഒരു വല വിരിച്ചു. എൻ്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു. അതിൽ അവർ തന്നെ വീണു. എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ദൈവമേ, എൻ്റെ മനസ്സുറച്ചിരിക്കുന്നു. ഞാൻ പാടും, ഞാൻ കീർത്തനം ചെയ്യും. എന്മനമെ ഉണരുക, വീണയും കിന്നരവുമായുള്ളവയെ ഉണരുവിൻ. ഞാൻ അതികാലത്തെ ഉണരും. കർത്താവേ, വംശങ്ങളിടയിൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ജാതികളുടെ മധ്യേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യും. നിന്റെ ദയ ആകാശത്തോളവും നിന്റെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ദൈവമേ, നീ ആകാശത്തിനുമീതെ ഉയർന്നിരിക്കണമേ. നിന്റെ മഹത്വം സർവഭൂമിയിലും പരക്കട്ടെ. 58-ാം സങ്കീർത്തനം. ദേവന്മാരെ, നിങ്ങൾ വാസ്തവമായി നീതി പ്രസ്താവിക്കുന്നുവോ? മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ പരമാർത്ഥമായി വിധിക്കുന്നുവോ? നിങ്ങൾ ഹൃദയത്തിൽ ദുഷ്ടത പ്രവർത്തിക്കുന്നു. ഭൂമിയിൽ നിങ്ങളുടെ കൈകളുടെ നിഷ്ഠൂരത തൂക്കിക്കൊടുക്കുന്നു. ദുഷ്ടന്മാർ ഗർഭം മുതൽ ഭ്രഷ്ടന്മാരായിരിക്കുന്നു. അവർ ജനനം മുതൽ ഭോഷ്ക് പറഞ്ഞ് തെറ്റി നടക്കുന്നു. അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ പൊട്ടയണലി പോലെയാകുന്നു. എത്ര സാമർഥ്യത്തോടെ മന്ത്രം ചൊല്ലിയാലും മന്ത്രവാദികളുടെ വാക്ക് അത് കേൾക്കുകയില്ല. ദൈവമേ, അവരുടെ വായിലെ പല്ലുകളെ തകർക്കണമേ. യഹോവേ, ബാലസിംഹങ്ങളുടെ അണപ്പല്ലുകളെ തകർത്ത് കളയണമേ. ഒഴുകിപ്പോകുന്ന വെള്ളം പോലെ അവർ ഒഴുകിപ്പോകട്ടെ. അവൻ തൻ്റെ അമ്പുകളെ തൊടുക്കുമ്പോൾ അവ ഒടിഞ്ഞു പോയതുപോലെ ആകട്ടെ. അലിഞ്ഞുപോയി പോകുന്ന അച്ചുപോലെ അവർ ആകട്ടെ. ഗർഭം അലസിപ്പോയ സ്ത്രീയുടെ പ്രജ പോലെ അവർ സൂര്യനെ കാണാതിരിക്കട്ടെ. നിങ്ങളുടെ കുലങ്ങൾക്ക് മുൾത്തീ തട്ടും മുമ്പേ, പച്ചയും വെന്തതുമെല്ലാം ഒരുപോലെ അവൻ ചുഴലിക്കാറ്റിനാൽ പാറ്റിക്കളയും. നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. അവൻ തൻ്റെ കാലുകളെ ദുഷ്ടന്മാരുടെ രക്തത്തിൽ കഴുകും. ആകയാൽ നീതിമാന് പ്രതിഫലമുണ്ട് നിശ്ചയം, ഭൂമിയിൽ ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട് നിശ്ചയം എന്ന് മനുഷ്യർ പറയും. ഇനി പുതിയ നിയമത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം കൂടെ വായിക്കുന്നു. രക്ഷപ്പെട്ട ശേഷം ദ്വീപിൻ്റെ പേര് മെലിത്ത എന്ന് ഞങ്ങൾ ഗ്രഹിച്ചു. അവിടുത്തെ ബർബരന്മാർ ഞങ്ങൾക്ക് അസാധാരണ ദയ കാണിച്ചു. മഴയും ശീതവും നിമിത്തം തീകൂട്ടി ഞങ്ങളെ കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പുറുക്കി തീയിലിട്ടപ്പോൾ ഒരു അണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവൻ്റെ കൈക്ക് പറ്റി. ആ ജന്തു അവൻ്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിക്കുവാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്ത് വീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തുനിന്നിട്ടും അവൻ ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സ് മാറി അവനൊരു ദേവൻ എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിൻ്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ച് കിടപ്പായിരുന്നു. പൗലോസ് അവൻ്റെ അടുക്കൽ അകത്ത് ചെന്ന് പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ചു, സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റ് ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റിത്തന്നു. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്ന ആശ്ചര്യചിഹ്നമുള്ള ഒരു അലക്സാണ്ട്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. സുറക്കൂസയിൽ കരക്കിറങ്ങി 3 നാൾ പാർത്തു. അവിടെ നിന്ന് ചുറ്റി ഓടി രെഗിയോനിൽ എത്തി. ഒരു ദിവസം കഴിഞ്ഞിട്ട് തെക്കൻ കാറ്റടിച്ചതിനാൽ പിറ്റേന്ന് പുത്തിയൊലിയിൽ എത്തി. അവിടെ സഹോദരന്മാരെ കണ്ടു. തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമയിലെത്തി. അവിടുത്തെ സഹോദരന്മാർ ഞങ്ങളുടെ വർത്തമാനം കേട്ടിട്ട് അപ്യപുരവും ത്രിമണ്ഡപവും വരെ ഞങ്ങളെ എതിരേറ്റു വന്നു. അവരെ കണ്ടിട്ട് പൗലോസ് ദൈവത്തെ വാഴ്ത്തി ധൈര്യം പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ഇന്ന് നാം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം വായിച്ചുവല്ലോ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ വിവരിക്കുന്ന ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് 28-ാം അധ്യായം. ഇതിൽ നാം വായിച്ച ഒരു പ്രത്യേക സംഭവം അതിൻ്റെ പ്രാരംഭ ഭാഗത്ത് തന്നെ എഴുതിയിരിക്കുന്നു. മെലിത്ത എന്ന ദ്വീപ് അവിടെ എത്തിയ പൗലൂസും കൂടെയുള്ളവരും. ഒരു ദ്വീപിൽ ഈ എത്തിപ്പെട്ട സമയത്ത് അവിടെയുള്ള ബർബരന്മാർ അസാധാരണമായ ദയ അവരോട് കാണിക്കുന്ന ഒരു സമയം പൗലോസ് വിവരിക്കുന്നു. കടലിൽ മരിച്ചു പോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം വിടുവിച്ചത് മൂലം മാത്രം വിടുതൽ പ്രാപിച്ച് രക്ഷപ്പെടുവാനിടയായ വ്യക്തി ജീവിതങ്ങളെയാണ് നാം ഇവിടെ കാണുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ആ ദ്വീപ് അല്പം ആശ്വാസത്തിന് വേണ്ടി വന്നു കയറിയതാണ്. അങ്ങനെ അവർ അവിടെ വന്നു കയറി. രാത്രി തണുപ്പ് മാറുവാൻ, ചൂട് കൊള്ളുവാൻ, അതിനുള്ള അവസരം ഉണ്ടാക്കുവാൻ വേണ്ടി പൗലോസ് വിറക് പെറുക്കി തീയിലിടുവാൻ ശ്രമിക്കുന്ന സമയം ഒരു അണലി തൻ്റെ കൈക്ക് പറ്റി എന്നാണ് വായിക്കുന്നത്. ഒരു വിഷ ജന്തു, അതുമൂലമുള്ള അനർത്ഥം ഇവിടെ ഇതാ ദൈവദാസനായ പൗലോസ് അപ്പോസ്തലൻ അനുഭവിക്കുന്നു. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങി എന്ന് അവിടെയുള്ള ജനം സാക്ഷികളാണ്. ഇത് കണ്ടിട്ട് അവർ തന്നെ ഈ ജീവിയെക്കുറിച്ച്, ഈ ഇഴജന്തുവിനെക്കുറിച്ച് നല്ല അറിവുള്ള അവിടെയുള്ള ആൾക്കാർ, ദ്വീപവാസികൾ പറയുന്നു, ഇവൻ കൊലപാതകൻ എന്നതിൽ സംശയമില്ല. അത്ര ഭീകരമായ ഒരവസ്ഥയിൽ, മരണകരമായ ഒരവസ്ഥയിൽ അവൻ എത്തിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആക്രമണം കൂടെ, ഒരു വിഷജന്തുവിൻ്റെ കടി കൂടെ അവൻ ഏൽക്കേണ്ടി വരുമായിരുന്നില്ല. അവനൊരു കൊലപാതകൻ എന്ന കാര്യത്തിൽ സംശയമില്ല. കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും നീതിദേവി അവനെ രക്ഷപ്പെടുവാൻ അനുവദിക്കുന്നില്ല എന്ന് അവർ തന്നെ പറയുന്നു എന്നിവിടെ കാണുന്നു. എന്നാൽ പൗലോസ് ചെയ്യുന്നത്, അജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു. അവന് ദോഷം ഒന്നും പറ്റിയില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 28-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിലാണത് പറയുന്നത്. അവനോ അജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷം ഒന്നും പറ്റിയില്ല. അവൻ വീർത്ത് ചത്തു വീഴുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന, സാധാരണ എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാമാകുന്ന ആ ജനങ്ങൾ അവനെ വീക്ഷിക്കുമ്പോൾ അവനൊന്നും സംഭവിക്കുന്നത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചതുപോലെ ഒന്നും ഭവിക്കാത്തത് കൊണ്ട്, വളരെ നേരം കാത്തു നിന്നിട്ടും ഒന്നും, ഒരാപത്തും അവന് ഭവിക്കാത്തത് കൊണ്ട് അവരുടെ മനസ്സ് മാറി എന്ന് പറയുന്നു. നേരത്തെ നീതിദേവി ഇവനെ ജീവിക്കുവാൻ അനുവദിക്കുന്നില്ല, ഇവനൊരു കൊലപാതകൻ എന്ന് പറഞ്ഞവർ തന്നെ ഇപ്പോൾ പറയുന്നു, ഇവൻ ഒരു ദേവൻ, ഇവനൊരു ദേവൻ എന്ന് പറഞ്ഞ് അവൻ്റെ സമീപത്ത് വരുന്നു എന്നതാണ് കാണുന്നത്. പ്രിയമുള്ളവരെ, ഞാനിവിടെ പറയുവാൻ ആഗ്രഹിക്കുന്ന വിഷയം, നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവം. ഒരിക്കൽ അവനെ കൊലപാതകൻ എന്ന് വിളിച്ചിരുന്ന ഒരു ജനം, ഒരു സമൂഹം തന്നെ ചില നിമിഷങ്ങൾക്ക് ശേഷം, ചില സമയങ്ങൾക്ക് ശേഷം അവനെ വിളിക്കുന്നത് അവനൊരു ദേവൻ എന്ന നിലയിലാണ്. അവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടായി. അവൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസമുണ്ടായി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പൗലോസ് പഴയ പൗലോസ് തന്നെയാണ്. എന്നാൽ മനുഷ്യരുടെ ഹൃദയത്തിൽ അതുവരെ ഉണ്ടായിരുന്ന ചിന്താഗതികളെ മുഴുവൻ മാറ്റിമറിക്കത്തക്ക ചില കാര്യങ്ങൾ ആണ് അവിടെ സംഭവിച്ചത്. എന്താണ് അവിടെ സംഭവിച്ചത്? ദൈവത്തിൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. സാധാരണഗതിയിൽ മരിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ഇതാ ഒരു വ്യക്തി മരിക്കുന്നില്ല. സാധാരണഗതിയിൽ അപകടം സംഭവിക്കേണ്ട സ്ഥാനത്ത് ഇവിടെ ഇതാ ആ അപകടം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ജനത്തിന് ഒരു കാര്യം മനസ്സിലായി, ഇവനിൽ എന്തോ പ്രത്യേകതയുണ്ട്, അവനെ ദേവൻ എന്ന് വിളിക്കുന്നു. അതിനുശേഷം പിന്നെയും വായിക്കുന്നുണ്ട്, പബ്ലിയോസിൻ്റെ അപ്പൻ, അവിടുത്തെ ആ പ്രമാണിയുടെ അപ്പൻ പനിയായിട്ട് കിടപ്പായിരുന്നു, അവിടെയും പൗലോസിനെ ദ്വീപ് ഉപയോഗിക്കുന്നു, അവൻ സൗഖ്യം പ്രാപിക്കുന്നു. ദ്വീപിലെ അനേക രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ദ്വീപവാസികളൊക്കെ, അവന് സംഭവിച്ചത് കാര്യങ്ങളൊക്കെ അറിയാവുന്നവർ തന്നെ അവന് സമ്മാനങ്ങളും ഒക്കെ കൊടുത്ത് അവനെ സഹായിക്കുന്നു എന്ന്, അവർക്കപ്പം കയറിപ്പോകാൻ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും നൽകുന്ന അവസ്ഥ വരെയും എത്തി. നേരത്തെ ഇവരുടെ കടന്നു വന്നപ്പോൾ ഉണ്ടായിരുന്ന അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ ഇതാ പൗലോസിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു. ഓർക്കുക, നമ്മുടെ അവസ്ഥകൾക്ക് ഭേദം വരുത്തുന്ന ഒരു ദൈവം. ഇന്നൊരു പക്ഷേ മനുഷ്യൻ നമ്മെ ആക്ഷേപിക്കുന്നുണ്ടാകും, നമ്മുടെ അപകടം നോക്കിക്കാണുന്നുണ്ടാകും, നാം ഇല്ലാതാകുമെന്ന് ചിന്തിക്കുന്നുണ്ടാകും. എന്നാൽ ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ, ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, നമ്മളുടെ അവസ്ഥകൾക്ക് വ്യത്യാസമുണ്ടാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാം, ദൈവത്തിൻ്റെ വേല ചെയ്യാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം നൽകുന്ന ദൈവം ജീവിക്കുന്നു.